ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
Thank you.
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ, ഞാൻ കർത്താവിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ അജി ഇമാനുവൽ. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ദൈവസ്നേഹം നിങ്ങളെ അറിയിക്കാൻ, നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഈ സന്ദേശം കേൾക്കാൻ യേശു കർത്താവ് നിങ്ങളെ ഒരുക്കിയതിനാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ സ്ഥിരം ശ്രോതാവോ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങൾ ഇതാദ്യമായിട്ടാണ് ഈ സന്ദേശം കേൾക്കാനിടയാകുന്നത് എങ്കിൽ പ്രത്യേകമായ സ്വാഗതമരുളുന്നു. വീണ്ടും കേൾക്കാൻ നിങ്ങളെ സ്നേഹപൂർവം ക്ഷണിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ തിരുവചന ചിന്ത പ്രാർത്ഥനയോടെ ആരംഭിക്കാം. സ്നേഹവാനായ ദൈവമേ, തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ പകരുന്നു. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായി ഞങ്ങൾ കൂടി വരുമ്പോൾ തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടേതായിട്ടുള്ള എല്ലാ കുറവുകളെയും മാറ്റി അങ്ങയുടെ സ്വഭാവത്തെ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ തിരുവചന ചിന്ത ഞങ്ങൾക്ക് പ്രയോജനകരമായി തീരുവാൻ, പ്രചോദനകരമായി തീരുവാൻ സഹായിക്കുമാറാകണമേ. പ്രാർത്ഥിച്ചതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങ് ശ്രദ്ധാപൂർവം കേൾക്കുകയും ഞങ്ങൾക്ക് ദയാപൂർവം ഉത്തരമരുളുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളുമായി ഇന്നത്തെ തിരുവചന ചിന്ത പങ്കുവെക്കുന്നത്. നിങ്ങൾ സ്വയം ഒരു നല്ല വ്യക്തിയായി കണക്കാക്കുമോ? നിങ്ങൾ എത്ര കള്ളം പറഞ്ഞിട്ടുണ്ട്? കള്ളം പറയുന്ന ഒരാളെ നിങ്ങൾ എന്ത് വിളിക്കും? നിങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ? മോഷ്ടിക്കുന്ന ഒരാളെ നിങ്ങൾ എന്ത് വിളിക്കും? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സ്ത്രീയെ അഥവാ പുരുഷനെ ആഗ്രഹിച്ചിട്ടുണ്ടോ? അതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ? അങ്ങനെയുള്ള വ്യക്തികളെ എന്ത് വിളിക്കും? എൻ്റെ ദൈവമേ എന്ന് നമ്മൾ ചുമ്മാ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയുള്ള ആളുകൾക്ക് ഏതു തരത്തിലുള്ള വിവരണമാണ്, വിശേഷണമാണ് നമ്മൾ കൊടുക്കുക? ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചത് ഒരു വിചാരണയുടേതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രതിക്കൂട്ടിൽ നമ്മളെയോ നിങ്ങളെയോ ആരെയെങ്കിലും നിർത്തുവാൻ വേണ്ടിയല്ല ഈ കാര്യങ്ങൾ ചോദിച്ചത്. നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു നുണയനും കള്ളനും ദൈവദൂഷകനും ഹൃദയത്തിൽ പോലും ഒരു വ്യഭിചാര പ്രവർത്തനത്തിൽ പ്രവൃത്തിയിൽ ഏർപ്പെട്ട വ്യക്തിയാണ് എന്നാണ്. അതായത് നമ്മൾ ചിന്തിക്കുന്നതും ചെയ്യുന്നതും വിശുദ്ധമായ മാർഗത്തിലൂടെ അല്ലെങ്കിൽ ബൈബിൾ ഉപദേശിക്കുന്നത് നമ്മൾ തെറ്റിൻ്റേതായിട്ടുള്ള പാപത്തിൻ്റേതായിട്ടുള്ള ഒരു മാർഗമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ്. വളരെ ഗൗരവത്തോടെയാണ് ദൈവം പാപത്തെ കാണുന്നത്. ദൈവം പരിശുദ്ധനാണ്, തികച്ചും നല്ലവനും നീതിമാനും പാപത്തെ വെറുക്കുന്നവനുമാണ്. അതിനർത്ഥം അവൻ നീതിയിൽ തികഞ്ഞവനാണ് എന്നാണ്. അവൻ നിങ്ങളെ ധാർമ്മിക നിയമമനുസരിച്ച് വിധിച്ചാൽ, നമ്മൾ നേരത്തെ ഓരോ ചോദ്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ 4 കൽപ്പനകളുടെ ലംഘനം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഈ ചെറിയ ചിന്തയിൽ പോലും നമുക്ക് ശ്രദ്ധിക്കുവാൻ ഇടയായി. നിരപരാധിയോ കുറ്റവാളിയോ ആയി മാറുമോ? കുറ്റവാളി ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് ന്യായമായ രീതിയാണ്. പക്ഷേ ഭാഗ്യവശാൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടണമെന്നോ നശിക്കണമെന്നോ അല്ല ദൈവഹിതം. എല്ലായിടത്തുമുള്ള എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കുറ്റവാളിയായ നമുക്ക് വേണ്ടി അവൻ ചെയ്തതെന്താണെന്ന് നമുക്കറിയാമോ? നമ്മൾ എന്തുകൊണ്ടാണ് രക്ഷ പ്രാപിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്തെ അത്രമാത്രം, ഈ ലോകത്തിലുള്ള ജനങ്ങളെ, തൻ്റെ സൃഷ്ടികളെ ദൈവം അത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. എത്രമാത്രം, അതിൻ്റെ ആഴം, അതിൻ്റെ നീളം, അതിൻ്റെ വീതി, അതിൻ്റെ ഘനം മനുഷ്യ മനസ്സുകൾക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെ ദൈവം തൻ്റെ സൃഷ്ടികളെ സ്നേഹിക്കുകയും പരിപാലിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ പാപത്തിൻ്റെതായിട്ടുള്ള, തെറ്റുകളുടേതായിട്ടുള്ള വഴികളെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവികമായിട്ടുള്ള വഴികളിൽ നിന്ന് അവർ മാറി സഞ്ചരിക്കുവാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെതായിട്ടുള്ള സ്നേഹത്തെ തിരിച്ചറിയുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, അവരുണ്ടാക്കിയപ്പോൾ ഈ ലോകം പാപത്തിൻ്റെതായിട്ടുള്ള അവസ്ഥയിലേക്ക് നീങ്ങി പാപത്താൽ അവർ മൂടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എങ്കിലും ആ പാപ അവസ്ഥയിൽ തള്ളിക്കളയുവാൻ ദൈവം ഒരിക്കലും മനുഷ്യരെ അനുവദിച്ചില്ല, അല്ലെങ്കിൽ മനുഷ്യരെ തള്ളിക്കളഞ്ഞുകൊണ്ട് തൻ്റെതായിട്ടുള്ള വഴിയിലേക്ക് തിരിയുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിച്ചില്ല. മറിച്ച് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അവൻ അയക്കുകയുണ്ടായി. ഈ ലോകത്തിൽ വരികയും മാനവരാശിയുടെ പാപത്തിന് വേണ്ടി മരിക്കുകയും ചെയ്തു. ഈ പുത്രൻ്റെതായിട്ടുള്ള മരണത്തിലും അവൻ്റെ രക്തത്തിലും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലും അവൻ നമുക്കായി ചെയ്യുന്നതായിട്ടുള്ള മധ്യസ്ഥതയിലും നമ്മൾ ആശ്രയിക്കുന്നുവെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളെയും എല്ലാ വ്യക്തികൾക്കും രക്ഷയുടേതായിട്ടുള്ള മാർഗം അവിടെ തുറന്ന് കിട്ടുകയും ചെയ്യും. മാനവരാശിക്ക് വേണ്ടി ദൈവം ചെയ്തതായിട്ടുള്ള കാര്യം എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ദൈവം തനിക്ക് സ്വയം തോന്നിയതായിട്ടുള്ള കരുണയിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നമ്മുടേതായിട്ടുള്ള പാപങ്ങൾക്ക്, നമ്മൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ശിക്ഷകളെ വാങ്ങുവാൻ ഈ ഭൂമിയിലേക്ക് അയച്ചു. മാനവരാശിക്കായി സൃഷ്ടാവായ ദൈവം രൂപകൽപ്പന ചെയ്ത പാപരഹിത ജീവിതം, പൂർണ്ണതയുള്ള ജീവിതം അവൻ ജീവിച്ച് കാണിച്ചു തന്നു. മനുഷ്യൻ പരീക്ഷിക്കപ്പെടാവുന്ന എല്ലാ ഘട്ടത്തിലും യേശു പരീക്ഷിക്കപ്പെട്ടു. എന്നിട്ടും അവൻ ഒരിക്കലും പാപം ചെയ്തില്ല. തന്റെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെയും ദൈവത്തിന്റെ സ്നേഹത്തെയും അവൻ മനുഷ്യർക്ക് വെളിപ്പെടുത്തി. മനുഷ്യകുലത്തിന്റെ പാപഭാരവും ശിക്ഷയും ഏറ്റെടുത്ത് നമുക്ക് പകരമായി കുരിശിൽ യേശു കഷ്ടം അനുഭവിച്ചു. അവൻ ലോകത്തിന്റെ പാപം ഏറ്റെടുക്കുകയും നമ്മുടെ സ്ഥാനത്ത് വിധിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും വിശുദ്ധിയിൽ ജീവിക്കുവാൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യർ പാപം ചെയ്ത് ദൈവത്തിന്റെ കോപം സ്വീകരിക്കാൻ ഇടയാകേണ്ട സ്ഥാനത്ത് അവൻ നമുക്ക് വേണ്ടി നമ്മുടെ ജീവനെ നൽകി ഒരു പിഴയായി. ദൈവത്തിന് നമ്മോട് ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരു മാർഗം, ഒരു വഴിയൊരുക്കി. അവനിപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും നാഥനായ പിതാവായ ദൈവത്തിന്റെ അടുക്കലേക്ക് ആരോഹണം ചെയ്തു. ഇനി ലോകത്തെ നീതിയോടെ വിധിക്കുന്ന സമയമാകുമ്പോൾ അനീതിയുടെ മാർഗത്തിൽ സഞ്ചരിച്ചവർക്ക് അവർക്കുള്ള പ്രതിഫലമായി, ശ്രേഷ്ഠതയുടെ മാർഗമായ രീതിയിൽ ജീവിച്ചവർക്ക് അവർക്കുമുള്ള പ്രതിഫലമായി അർഹമായ പ്രതിഫലം കൊടുക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നുവരും. നമ്മുടെ ജീവിതം പാപം നിറഞ്ഞതാണെങ്കിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന രക്ഷാമാർഗമാണ് കർത്താവിൻ്റേത്. കർത്താവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത് നമ്മളെ രക്ഷിക്കുന്ന രക്ഷകനായി. കർത്താവിനെ നമ്മൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ആ ജീവിതമാർഗത്തിൽ ചലിക്കുകയും ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ എളിമയോടെ ദൈവമുമ്പാകെ നമ്മുടെ പാപം ഏറ്റുപറഞ്ഞ് അവനുമായുള്ള ഒരു ബന്ധത്തിലേക്ക് നമുക്ക് തിരിയുവാൻ സാധിക്കുമോ? പരിശുദ്ധാത്മാവ് നമ്മുടെ മനസാക്ഷിയെ യഥാസ്ഥാനപ്പെടുത്തുന്നതോടുകൂടി പാപത്തിൻ്റെ കേട്, പാപത്തിൻ്റെ ശക്തി, പാപത്തിൻ്റെ കുറ്റം, അതിനാൽ വരുന്നതായിട്ടുള്ള നാശം എന്നിവയെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ബോധ്യമുണ്ടാകും. അതിപ്പോൾ നമുക്ക്, അതായത് പാപത്തോട് നമുക്ക് പിന്നീട് വെറുപ്പും നമുക്ക് പാപത്തോട് അകന്നു നിൽക്കുവാനുള്ള ഒരു ആഗ്രഹവും ഉണ്ടാകും. പാപം നമ്മളെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തിയിരിക്കുന്നു എന്നും പിശാചിന് നമ്മൾ അടിമപ്പെട്ടിരിക്കുകയായിരുന്നു എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ ആ ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാൻ, ആ മലീമസമായിട്ടുള്ള ജീവിത ശൈലിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. അതിനുള്ള പ്രാപ്തി നമുക്ക് സ്വർഗത്തിലെ ദൈവം തൻ്റെ കൃപയാൽ നമുക്ക് അരുളുകയും ചെയ്യും. നമ്മുടെ ഹൃദയത്തിൻ്റെതായിട്ടുള്ള ചിന്തകൾ അശുദ്ധവും ഹൃദയം അഴുക്കുള്ളതുമായിട്ടുള്ള കാലമായിരുന്നു ഒരു കാലത്ത്. ആ അവസ്ഥകളിൽ നിന്നും മാറുകയും ഇതുവരെയുള്ള നമ്മുടെ ജീവിതം സ്വാർത്ഥതയും പാപവും കൊണ്ട് നിറഞ്ഞതായിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്ത ആ കാലത്തു നിന്നും നമ്മൾ ഉറപ്പായിട്ടും പിന്തിരിയും. നമ്മൾ ഉറപ്പായിട്ടും മറ്റൊരു മാർഗത്തിലേക്ക് നമ്മൾ തിരിയും. ആകയാൽ പാപക്ഷമയുടെയും വിശുദ്ധീകരണത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും മാർഗത്തിലേക്ക് നമ്മുടെ കാലുകൾ വെക്കുവാൻ നമ്മുടെ ഹൃദയം കൊണ്ട് വാഞ്ചിക്കും. ദൈവത്തോടുള്ള യോജ്യത, ദൈവത്തോടുള്ള സ്വഭാവ, ദൈവത്തിൻ്റെ സ്വഭാവത്തോടുള്ള സാദൃശ്യം, താതാൽമ്യം, ഇത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താമെന്നുള്ള ചിന്തയോടുകൂടെ നമ്മൾ തുടരുകയും ചെയ്യും. സമാധാനവും, അതെ, ദൈവത്തിൽ നിന്നുള്ള പാപക്ഷമയുടെയും ഹൃദയ സമാധാനം, സ്നേഹം, ഇതെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അത്യാവശ്യമായിട്ടുള്ള ഘടകമെന്ന് നമ്മൾ കരുതും. ഒരിക്കലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ജീവിത മാർഗത്തെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അതേപോലെ തന്നെ അവസ്ഥയിൽ തുടരുവാൻ അനുവദിക്കുന്നത് ഈ ലോകത്തിലുള്ളതായിട്ടുള്ള മാന്യതയോ ഈ ലോകത്തിലുള്ള ആഡംബരതയോ ഒന്നുമല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകും. പണം കൊടുത്ത് മേടിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള സ്വർഗീയ സമാധാനത്തിൻ്റെ സ്വീകർത്താക്കളായിട്ട്, സൗജന്യ സ്വീകർത്താക്കളായിട്ട് നമ്മൾ മാറും. നമ്മുടെ ബുദ്ധിക്ക് ദൈവത്തിൻ്റെതായിട്ടുള്ള ജ്ഞാനത്തെയും ദൈവത്തിൻ്റെതായിട്ടുള്ള വിശുദ്ധിയെയും നേടുവാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തിനായി നമ്മൾ കാത്തിരിക്കും. അത് നമ്മൾ പ്രാപിക്കും. സ്വന്തം ശ്രമങ്ങളാൽ അതിനെ സമ്പാദിക്കാമെന്ന് നമ്മൾ ഒരിക്കലും ആശിക്കരുത്. എന്നാൽ ദ്രവ്യവും വിലയും കൂടാതെ, യെശയ്യാവിൻ്റെ പ്രവചനം 55:1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, ദ്രവ്യവും വിലയും കൂടാതെ സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഈ കാര്യത്തെ നമ്മുടേതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പണമോ നമ്മുടേതായിട്ടുള്ള മാനമോ നമ്മുടേതായിട്ടുള്ള മൂല്യമോ കൊടുത്തുകൊണ്ട് സ്വീകരിക്കുവാൻ കഴിയുക ഇല്ല എന്നുള്ളത് വളരെ വിപരീതമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ കൈനീട്ടി നമുക്കത് വാങ്ങിക്കാൻ സാധിക്കും. നമുക്ക് ദൈവത്തിൻ്റെതായിട്ടുള്ള കൃപയെ, ദൈവത്തിൻ്റെതായിട്ടുള്ള അനുഗ്രഹത്തെ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കും. പക്ഷേ അത് നമുക്കൊരിക്കലും എന്ത് ചെയ്യില്ല, നമ്മൾ കൊടുത്തുകൊണ്ട് വാങ്ങാൻ പറ്റില്ല, സൗജന്യമായി നമുക്ക് നൽകുന്നതാണ്. സൗജന്യ ഭാവത്തോടുകൂടെ, ഔദാര്യ സ്വീകരണത്തോടുകൂടെ നമ്മളത് സ്വന്തമാക്കി തീർക്കണം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായാലും പഞ്ഞി പോലെ ആയിത്തീരുമെന്ന് യെശയ്യാവിൻ്റെ പ്രവചനം 1:18 പറയുന്നു. അതായത് നമുക്ക് നീതിയുടെയും വിശുദ്ധിയുടെയും മാർഗം നമുക്ക് ഒരുക്കി തരുന്നത് നമ്മൾ കൊടുക്കുന്ന ദൈവത്തിന് കൊടുക്കുന്ന കൈക്കൂലി കൊണ്ടല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നതായിട്ടുള്ള വഴിപാട് കൊണ്ടല്ല, മറിച്ച് നമ്മുടേതായിട്ടുള്ള പാപങ്ങൾ നമുക്ക് ക്ഷമിച്ചു തരുന്നത് അതൊരു പക്ഷേ എത്ര കടും ചുവപ്പായി ആയിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു മാർഗം സൗജന്യമായി നമുക്ക് നൽകും, നമുക്ക് പുതിയൊരു ഹൃദയം നൽകും. എസെക്കിയേലിൻ്റെ പ്രവചനം അല്ലെങ്കിൽ യെഹെസ്കേലിൻ്റെ പ്രവചനം 36:26 പറയുന്നത് നമുക്ക് പുതിയൊരു ഹൃദയം നമുക്ക് നൽകും. മാത്രമല്ല നമ്മൾ ഇതുവരെ ചിന്തിച്ചതായിട്ടുള്ള, നമ്മൾ ഇതുവരെ ചിന്തിച്ചു കൂട്ടിയതായ ലോകത്തിൻ്റെതായിട്ടുള്ള ചിന്തകളെയെല്ലാം മാറ്റി നിർത്തുന്ന, അതിനെയെല്ലാം വെറുക്കുന്നത്, അതിനെയെല്ലാം ഒഴിവാക്കുന്നതായിട്ടുള്ള ഒരു പുതിയ ഒരു ഹൃദയം നമുക്ക് തരും. അവിടെ സ്വർഗീയമായിട്ടുള്ള ചിന്തകളെ നമ്മിൽ ഉണർത്തുവാൻ, അതിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ ആക്കും. നമ്മുടെ പാപമേറ്റു പറഞ്ഞ് ഹൃദയപൂർവം അതിനെ വിട്ടൊഴിഞ്ഞ് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ദൈവത്തിന് നമ്മൾ സമർപ്പിക്കുന്ന, നമ്മളെ തന്നെ സമർപ്പിക്കുന്ന വ്യക്തികളാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് തന്നെ നാം ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് നമ്മുടെ പാപങ്ങളെ കഴുകി വെടിപ്പാക്കി നമുക്ക് പുതിയൊരു ഹൃദയം തരുവാൻ അവനോട് അപേക്ഷിക്കേണ്ടതുണ്ട്. അവൻ നമുക്ക് പുതിയൊരു ഹൃദയം തരുമെന്ന്, നമ്മുടേതായിട്ടുള്ള ഹൃദയത്തിൻ്റെതായിട്ടുള്ള എല്ലാ മലിനതകളെയും മാറ്റി നമുക്ക് നിർമ്മലമായ ഒരു ഹൃദയം നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കയാൽ ആ വാഗ്ദത്വത്തിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുകയും നമ്മൾ പൂർണ്ണമായി ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ആ വാഗ്ദത്വം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് എല്ലാവിധമായിട്ടുള്ള ശാരീരിക അവശതകളെയും പരിഹരിച്ചിട്ട് അദൃശ്യമായ ആത്മീയ അവശതകളെ കൂടെ അഥവാ പാപങ്ങളെ കൂടെ മോചിപ്പിക്കുവാനുള്ള വഴി ഒരുക്കുകയുണ്ടായി. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുകയുണ്ടായി. പക്ഷവാതക്കാരനെ യേശു സൗഖ്യമാക്കിയപ്പോൾ യേശു ക്രിസ്താവ് ഈ വസ്തുതയെ സ്പഷ്ടമാക്കിക്കൊണ്ട് ഇങ്ങനെ പ്രസ്താവിച്ചു, ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്, നിങ്ങൾ അറിയേണ്ടതിന്. ആ പക്ഷവാതക്കാരനെ നോക്കി യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, നീ നിന്റെ കിടക്ക എഴുന്നേറ്റ് നീ വീട്ടിൽ പോക എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 9:6 നിന്നാണ് ഞാൻ ഈ കാര്യം ഉദ്ധരിച്ചിരിക്കുന്നത്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ ലോകത്തിൽ നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മളെ ദൈവത്തിൻ്റെതായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും അകറ്റിക്കളയരുത്. ദൈവത്തിൻ്റെ സ്നേഹത്തിലും ദൈവത്തിൻ്റെ വിശുദ്ധിയിലും നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും കർത്താവിലൂടെ സ്വർഗസ്ഥനായ ദൈവം നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആ അനന്തമായ ജ്ഞാനത്തിലുള്ള ആഗ്രഹത്തോട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്? പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവത്തിൻ്റെ സ്നേഹത്തെ കാണാതെ നമുക്ക് മറന്നു പോകുവാൻ സാധിക്കുമോ? ദൈവം നമുക്കൊരുക്കിയതായിട്ടുള്ള നിത്യജീവൻ്റെ മാർഗങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാതെ നമുക്ക് കടന്നു പോകുവാൻ സാധിക്കുമോ? നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ ജീവിതത്തിൽ വിവിധങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിൽ തെറ്റുകളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശീലമാക്കി തീർത്തിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ഒരു വിശുദ്ധമായ ജീവിതത്തിൻ്റെ വഴിത്താരകൾ നമ്മുടെ മുമ്പിൽ തുറന്ന് ദൈവം തരുമ്പോൾ അതിനെ അവമതിച്ചുകൊണ്ട് അതിനെ അവഗണിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകുവാൻ സാധിക്കും? നമുക്കാവശ്യമായിട്ടുള്ളതെല്ലാം യേശു കർത്താവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നു. നമ്മുടെ പാപത്തിൻ്റെ മോചനത്തിനായി, നമ്മുടെ രോഗത്തിൻ്റെ സൗഖ്യത്തിനായി, നമ്മുടെ ശരീരത്തിൻ്റെ സുഖത്തിനായി, സ്വർഗീയ ജീവിതത്തിൻ്റെ പ്രവേശനത്തിനായി ആവശ്യമുള്ളതെല്ലാം യേശു ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥനായ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നു. നമ്മളും പാപം ചെയ്തവരാണ്, നമ്മൾ തെറ്റ് ചെയ്തവരാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായി അതിനെ മാറ്റുവാനും അതിനെ മറികടന്ന് സ്വർഗീയമായിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള മാർഗത്തിൽ സഞ്ചരിക്കുവാനും നമുക്ക് എല്ലാവർക്കും തീരുമാനമെടുക്കാം. ഈ തീരുമാനം എടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് മുട്ടുകളെ ഉണക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, ഒരിക്കൽ കൂടി തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളുടേതായിട്ടുള്ള ഹൃദയത്തിൽ, ഞങ്ങളുടേതായിട്ടുള്ള പ്രവൃത്തികളിൽ, ഞങ്ങളുടേതായിട്ടുള്ള ചിന്തകളിൽ, ഞങ്ങളുടേതായിട്ടുള്ള വാക്കുകളിൽ അനേകമായിട്ടുള്ള അബദ്ധങ്ങൾ വന്നുപോയിട്ടുണ്ട് പിതാവേ. അത് ഞങ്ങളെക്കൊണ്ട് ഞങ്ങളോട് തന്നെ തിരുത്തുവാൻ സാധിക്കാത്ത, ഞങ്ങളോട് തന്നെ ഞങ്ങൾക്ക് ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ ആക്കി തീർത്തിരിക്കുന്നു. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ അങ്ങയുടേതായിട്ടുള്ള കൃപയെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ കൃപയെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് പിതാവേ. അവിടുന്ന് ഞങ്ങളോട് അങ്ങയുടെ പുത്ര മുഖാന്തരം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വിശുദ്ധമായ ജീവിതത്തിൻ്റെ വഴിത്താരകളെ ഒരുക്കി നൽകിയിരിക്കുന്നത് കൊണ്ട് നന്ദി പറയുന്നു പിതാവേ. അങ്ങയുടെ സ്വർഗം ഞങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ഈ ഭൂമിയിൽ തന്നെ ഞങ്ങൾ ഒരുക്കി തുടങ്ങുവാൻ സഹായിക്കണമേ. അതിനായി അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. സകല മാനവും മഹത്വം അങ്ങ് മാത്രം എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ. ആമേൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-303-2-231 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു. malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.